ചെറിയ പ്രവാചകന്മാരിൽ എട്ട് പേരുടെ പുസ്തകങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ആ പേരുകൾ ക്രമത്തിലൊന്ന് പറയാമോ എന്ന് നോക്കിക്കേ. ഇനിയും നാം പഠിക്കുവാൻ പോകുന്നത് ഒൻപതാമത്തെ പ്രവാചകനായ സെഫന്യാവ് ആകുന്നു. നഹും പോലെ തന്നെ നമുക്ക് വലിയ പിടിയില്ലാത്ത ഒരു പുസ്തകമാണ് സെഫന്യാവിന്റെ പുസ്തകം. അധികം ശ്രദ്ധ ഈ പുസ്തകത്തിന് കൊടുക്കാത്തത് കൊണ്ടാണ് അധികം കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്നത്. ഇന്ന് ഞാൻ പ്രധാനമായും പുസ്തകത്തിന്റെ പശ്ചാത്തലമാകുന്നു നിങ്ങളോട് വിവരിക്കുവാൻ പോകുന്നത്. നാളത്തെ പഠനത്തിന് വരുമ്പോഴേക്കും എല്ലാവർക്കും ഒരു വീട്ടുപാഠമുണ്ട്. എല്ലാവരും അത് ചെയ്യണമേ. ഈ പുസ്തകം മൂന്ന് പ്രാവശ്യമെങ്കിലും വായിക്കുക. ഇതിൽ 53 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. മൂന്ന് പ്രാവശ്യം വായിക്കുമല്ലോ. പിന്നെ നമ്മൾ ഈ പുസ്തകം പഠിച്ചു കഴിയുന്നത് വരെ ദിവസവും ഒരു പ്രാവശ്യം വെച്ച് വായിക്കുവാൻ മറക്കരുത്. അങ്ങനെ നമുക്കിത് ശരിക്കും പ്രയോജനപ്പെടുത്താം. മറ്റേതൊരു ചെറിയ പ്രവാചകന്മാരെക്കാളും ഭംഗിയായി സെഫന്യാവ് തന്നെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹബക്കൂക്ക് തന്നെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. അവന്റെ പശ്ചാത്തലം നമുക്കൊട്ടൊന്നും അറിയത്തുമില്ല. പക്ഷേ സെഫന്യാവ് അതിനെതിരായി സാധാരണ പറയാറുള്ളതിനേക്കാൾ അധികം തന്നെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഇത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. സെഫന്യാവ് തന്റെ വംശ പാരമ്പര്യത്തെക്കുറിച്ച് പറയുവാൻ ആരംഭിച്ചപ്പോൾ തന്റെ വല്യപ്പൂപ്പന്റെ കാര്യം പറഞ്ഞു തുടങ്ങി. യഹൂദയിലെ രാജാവായിരുന്ന ഹിസ്കിയാവിന്റെ കുടുംബത്തിൽ പിറന്ന സെഫന്യാവ്. സെഫന്യാവ് രാജകുടുംബത്തിൽ പിറന്നവനായിരുന്നു. ആള് കൊള്ളാമില്ലേ. തന്നെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ സെഫന്യാവ് താൻ ഈ പുസ്തകം എഴുതിയ സമയവും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിപ്രകാരമാണ്, യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത്. ഈ പറഞ്ഞ കാലം തെക്കേ രാജ്യത്തിന്റെ അന്ധകാര നിബിഡമായ സമയമായിരുന്നു. എബ്രായ പുസ്തകത്തിലെ ക്രമമനുസരിച്ച് പ്രവാസത്തിന് മുൻപുള്ള പ്രവാചകന്മാരിൽ ഒടുവിലത്തെ ആളാണ് സെഫന്യാവ്. അവൻ യിരെമ്യാവിന്റെ അതേ സമയത്ത് പ്രവചിച്ചവനാണ്. മീഖായും സെഫന്യാവിന്റെ സമകാലീനനാണെന്നാകുന്നു അനുമാനം. എനിക്ക് ആ കാര്യത്തിൽ അല്പം സംശയമുണ്ട്. ദാവിദിന്റെ രാജ്യത്തിന്റെ അന്തിമ രചനയായിരുന്നു സെഫന്യാവിൻ്റെത്. യോശിയാവിന്റെ ഭരണസമയത്തുണ്ടായ വലിയ ഉണർവിന്റെ പിൻപിലെ പ്രേരക ശക്തി സെഫന്യാവാകുന്നു എന്ന് കണക്കുകൂട്ടിയിരിക്കും. ഇതിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം പോലെയോ യോഹന്നാന്റെ സുവിശേഷം പോലെയോ ഒന്നും പ്രസിദ്ധമായ ഒരു പുസ്തകമല്ല സെഫന്യാവിൻ്റെത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് അധികം ആർക്കും അറിയില്ല. ഈ പുസ്തകത്തിൽ നിന്നും ഒരു പ്രാവശ്യം കേട്ടവർ വളരെ ചുരുങ്ങുമാരെക്കാളും ഭംഗി. അങ്ങനെ ഒരു തരംതിരിവ് വന്നത് ഇതിനകത്തെ ദൂതിന്റെ കുറവോ പ്രാധാന്യക്കുറവോ അല്ല. ഇതിലെ ചിന്താവിഷയം അറിഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്നവരെല്ലാം സെഫന്യാവിന്റെ പുസ്തകത്തെ വളരെ അധികം പ്രസംഗിച്ചേനേയും. കാരണം മറ്റൊന്നുമല്ല, ഇതിലെ വിഷയം തന്നെയാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും നാം കാണുന്നത് ഇതേ വിഷയമാണ്. അത്ഭുതം തോന്നുന്നു. യോഹന്നാനെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് സെഫന്യാവും. നാം ഈ പുസ്തകം മുൻപോട്ട് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു സത്യം എന്തെന്നാൽ, സെഫന്യാവ് സ്നേഹത്തിന്റെ പ്രവാചകനാണ്. ഞാൻ ഈ പറഞ്ഞ് വിശ്വസിക്കുവാൻ ഒരുപക്ഷെ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അത് തെളിയിക്കുവാൻ ഞാനൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം താങ്കൾക്ക് സുപരിചിതമാണല്ലോ. എന്നാൽ സെഫന്യാവിന്റെ പുസ്തകം 3:17 വാക്യം താങ്കൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഞാനൊന്ന് വായിക്കും. അവൻ യിരെമ്യാവിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. എങ്ങനുണ്ട്? വളരെ മനോഹരമായിട്ടുള്ള വാക്യല്ലേ. ഏതായാലും യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് സെഫന്യാവ്. കൊടുങ്കാറ്റടിച്ച് ഇരമ്പി മറിയുന്ന സമുദ്രത്തിന്റെ മധ്യത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ ദ്വീപിലെ ആ അനുഭവമാണ് ഈ വാക്യം. ഈ പുസ്തകത്തിന്റെ സിംഹഭാഗവും കഠിനമായും ക്രൂരമായും തോന്നും. കേട്ടവർ വളരെ ചുരുങ്ങും. ക്രോധം അങ്ങനെ ഇരമ്പി ഇറങ്ങുന്ന ഭാഗം പോലെ തോന്നും. ഉദാഹരണത്തിന് 3:1 ഒന്ന് ശ്രദ്ധിച്ചേ. മത്സരവും കഠിനതയും ഉള്ളതും ഇരുന്നെങ്കിൽ ഈ പഠിക്കുന്നതുമായ നഗരത്തിന് അയ്യോ കഷ്ടം. ഇപ്പോൾ ഒരു ചോദ്യം തങ്ങളുടെ മനസ്സിൽ വന്നത് ഇപ്രകാരമാകാം: ശിക്ഷയെക്കുറിച്ച് വളരെയധികം പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം എങ്ങനെ സ്നേഹത്തിന്റെ ചിന്താവിഷയമുള്ള പുസ്തകമാകും എന്ന്. പക്ഷേ ഈ പറഞ്ഞതൊന്നും നമുക്ക് മനസ്സിലായില്ലെങ്കിലും അപ്പോസ്തലനായിട്ടാണ് സ്നേഹമെന്ന് പറയാം. ഒരു ചെറിയ കഥയിലൂടെ ഞാൻ പറഞ്ഞു വരുന്നതിനെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചാലും, സ്നേഹത്തിന്റെ അന്ധകാര നിബിഡമായ വശം എന്ന് ഞാൻ എന്റെ കഥയ്ക്ക് പേര് കൊടുക്കട്ടെ. കേരളത്തിലെ ഒരു വലിയ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഒരു രാത്രി പാതിര കഴിഞ്ഞ സമയത്ത് നടന്ന ഒരു സംഭവം. ആ പ്രദേശം മുഴുവൻ ശാന്തമായി ഉറങ്ങുന്ന ആ സമയത്ത് ആകെ കട്ടപിടിച്ച് ഇരുട്ട് ആരെയും പേടിപ്പിക്കുന്നതായിരുന്നു. ഒരു വീട്ടിൽ നിന്നും മൂളലും ഞരങ്ങലും മാത്രം കേൾക്കാം. ഒരു പെൺകുട്ടി തന്റെ കിടക്കയിൽ വളരെ അസ്വസ്ഥയായി കിടന്ന് ഉരുളുന്നു. പെട്ടെന്ന് ഒരു മനുഷ്യൻ ആ മുറിയിൽ പ്രവേശിച്ചു. ഒരുവിധം കർശനമായ നോട്ടവും ഏതോ തീരുമാനിച്ചുറച്ചതുപോലുള്ള നീക്കവും ആ മനുഷ്യനിൽ പ്രകടമായിരുന്നു. അയാൾ പതിയെ പതിയെ ആ പെൺകുട്ടിയുടെ കിടക്കയുടെ അടുത്തെത്തി. അയാളെ കണ്ട മാത്രയിൽ തന്നെ ആ കുട്ടിയുടെ മുഖം ഭയം കൊണ്ട് വിളറി. അവൾ നിലവിളിക്കുവാൻ തുടങ്ങി. അവളുടെ അമ്മ ആ മുറിയിലേക്ക് ഓടി വന്നു. അവളുടെ കിടക്കയ്ക്കരികിൽ നിന്നു ഭയം കൊണ്ട് വിറച്ചിരുന്ന ആ കുട്ടി അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് ആ മനുഷ്യൻ ആ വീട്ടിലിരുന്ന ഫോണിന്റെ അടുത്തെത്തി. അത് കറക്കി ആരെയോ വിളിച്ചു. അടക്കി പിടിച്ചുള്ള സംസാരം കേട്ടാൽ മനസ്സിലാകും ഇയാളുടെ സംഘത്തിലെ ആരോടോ ആണ് സംസാരിക്കുന്നതെന്ന്. ആ ഫോണിലൂടെ അയാൾ ചില ക്രമീകരണങ്ങൾ ചെയ്തു. ധൃതിയിൽ ആ മനുഷ്യൻ വീണ്ടും കുട്ടിയും അമ്മയും ഇരുന്നിരുന്ന മുറിയിൽ എത്തായില്ലെങ്കിലും അമ്മയുടെ കരവലയത്തിൽ നിന്നും കുട്ടിയെ തട്ടിപ്പറിച്ചുകൊണ്ട് വെളിയിലേക്ക് ഓടി. അവിടെ കാത്തുകിടന്നിരുന്ന കാറിൽ അയാൾ കയറി. ആ കുട്ടി വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഈ മനുഷ്യൻ കുട്ടിയെ അടക്കുവാൻ ശ്രമിച്ചു. ഒരു ഭ്രാന്തനെ പോലെ ആ മനുഷ്യൻ കാർ ഓടിച്ചു. അനേകം തെരുവീഥികളിലൂടെ ആ കാർ പാഞ്ഞുപോയി. ഒടുവിലായി ആ കാർ ഒരു വലിയ കെട്ടിടത്തിന്റെ താഴെ നിന്നു. ആ സ്ഥലത്ത് വേറെ അനേകം കെട്ടിടങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. എല്ലാം നിശബ്ദം. ആ പ്രദേശം ഭാഗികമായി ഇരുട്ട് പിടിച്ചിരുന്നു. ആരൊക്കെയോ കൂർക്കം വലിക്കുന്നത് പോലുള്ള ശബ്ദം കേൾക്കാമായിരുന്നു. ഒരു കെട്ടിടത്തിന്റെ രണ്ടാമത്തെ നിലയിൽ ഒരു ഭാഗത്ത് പ്രകാശം കാണാമായിരുന്നു. ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന മനുഷ്യൻ പെട്ടെന്ന് കാറിൽ നിന്നും കുട്ടിയെയും കൊണ്ട് ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് ഓടി. എന്നിട്ട് നേരത്തെ ഫോണിൽ സംസാരിച്ച വ്യക്തിയുടെ കൈകളിൽ കുട്ടിയെ കൊടുത്തു. അയാൾ ആ കുട്ടിയെ ഒരു സ്ത്രീയുടെ കൈകളിലേക്ക് കൊടുത്തു. എല്ലാം ഒരു സംഘത്തിലെ അംഗങ്ങൾ തന്നെ എന്ന് വ്യക്തമായി. അവർ ആ കുട്ടിയെ ഒരു ഉൾമുറിയിലേക്ക് കൊണ്ടുപോയി. ആ കുട്ടിയെ കൊണ്ടുവന്ന മനുഷ്യൻ വെളിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടു നിന്നു. പെട്ടെന്ന് അകത്തെ മുറിയിൽ കുട്ടിയെ കൊണ്ടുപോയവർ ഒരു മൂർച്ചയേറിയ കത്തിയെടുത്തു. അവളെ മുറിക്കുവാൻ തുടങ്ങി. പാവം കുട്ടി, അവൾ മരിച്ചതുപോലെ അവിടെ കിടന്നു. ഇങ്ങനെ ഒരു സംഭവം കേട്ടാൽ ഉടനെ താങ്കൾക്കുണ്ടാകാവുന്ന മനോഭാവം എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. ഏതൊരു നല്ല മനുഷ്യന്റെയും രക്തം തിളയ്ക്കും. ഇത്ര നീചമായ ഒരു കുറ്റകൃത്യം ചെയ്തവരെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണം, ന്യായമായി ശിക്ഷിക്കണം. എങ്കിലും നിരപരാധിയായ ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്യുവാൻ മനസ്സ് വന്നല്ലോ എന്ന് ചോദിക്കൂല്ലേ. പക്ഷെ സുഹൃത്തെ, ഞാൻ വിശദീകരിച്ച സംഭവം നീചവും നികൃഷ്ടവുമായ ഒന്നല്ല. ചിലരുടെ ക്രൂരമായ പ്രവർത്തനങ്ങൾക്കിരയായ ഒരു പെൺകുട്ടിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വന്നത്. പിന്നെയോ, ഞാൻ പറഞ്ഞ സംഭവം സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയത്തിൽ നിന്നുണ്ടായ ആർദ്രമായ പ്രവർത്തനമാണ്. താങ്കൾ ഞെട്ടിപ്പോയോ? എനിക്ക് എന്ത് സംഭവിച്ചു എന്നായിരിക്കാം താങ്കൾ ഇപ്പോൾ ചോദിച്ചത്. സത്യത്തിൽ ഇപ്പോൾ ഞാൻ വിശദീകരിച്ചതിനേക്കാൾ ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് എനിക്ക് ഓർക്കുവാൻ തന്നെ പ്രയാസമായി തോന്നുന്നു. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ താങ്കൾ ആശ്ചര്യപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയാതിരുന്ന ചില കാര്യങ്ങൾ കൂടി പറയട്ടെ, അപ്പോൾ താങ്കൾക്ക് കാര്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാകും. ശ്രദ്ധിച്ചാട്ടെ, ആ ചെറിയ പെൺകുട്ടി അതികഠിനമായ വയറുവേദനയാൽ ആകുന്നു രാത്രിയിൽ ഉണർന്നത്. ഒരു സ്ത്രീയുടെ കയ്യിൽ മുൻപും ഇതുപോലുള്ള വേദനകൾ വന്നിട്ടുണ്ട്. അവളുടെ മാതാപിതാക്കളോട് ഡോക്ടർ പറഞ്ഞിരുന്നു അവളെ വളരെ ശ്രദ്ധയോടെ നോക്കണമെന്ന്. അവൾ വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ ആ മുറിയിൽ പ്രവേശിച്ച മനുഷ്യൻ അവളുടെ പിതാവായിരുന്നു. രോഗം കഠിനമാണെന്ന് മനസ്സിലാക്കിയ പിതാവ് ഫോൺ വിളിച്ച് ഡോക്ടറെ ക്രമീകരിച്ചു. ഉടനെ തന്നെ ആ പിതാവ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. അടിയന്തരമായി ഡോക്ടർ കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ പിതാവിന്റെ ഓരോ ചലനങ്ങളും സ്നേഹവും കരുതലും ആർദ്രതയും ഒക്കെ ഉള്ളതായിരുന്നെങ്കിൽ തന്നെ ഞാൻ വിശദീകരിച്ചത് സ്നേഹത്തിന്റെ ഇരുളു നിറഞ്ഞ വശമാണ്. പക്ഷേ അതും സ്നേഹമാണ് സുഹൃത്തെ. ആ രാത്രിയിൽ തന്റെ മകളെ ആശുപത്രിയിൽ കൊണ്ടുപോയി കത്തികൊണ്ട് കീറുവാനായി ഡോക്ടറെ ഏൽപ്പിച്ചപ്പോഴത്തെ സ്നേഹം തന്നെ ആയിരുന്നു പിറ്റേ ആഴ്ച ആ പിതാവ് മിഠായിയും പാവകളും പൊന്നുമകൾക്ക് വാങ്ങിക്കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നത്. ഡോക്ടറുടെ കൈകളിൽ മകളെ കൊടുത്തപ്പോൾ കാണിച്ച അതേ സ്നേഹമാണ് പിറ്റേ ആഴ്ച മകളെ കൊണ്ടുവന്ന് അവളുടെ സ്നേഹനിധിയായ അമ്മയുടെ കൈകളിൽ കൊടുക്കുമ്പോഴും ഉണ്ടായിരുന്നത്. യഥാർത്ഥ സ്നേഹം താൽക്കാലിക സുഖങ്ങളും സന്തോഷങ്ങളും നൽകുന്നതിലല്ല അനുഭവിക്കുന്നത്. പിന്നെയോ, നിത്യമായ സുരക്ഷിതത്വവും ശാശ്വതമായ സമൃദ്ധിയും സ്നേഹിക്കുന്നവർക്ക് നൽകുന്നതിനാലാണ് യഥാർത്ഥ സ്നേഹം കാണുന്നത്. സ്നേഹം ആരെ സ്നേഹിക്കുന്നോ ആ ആളിന്റെ ഏറ്റവും ഉന്നതമായ താല്പര്യങ്ങൾ എപ്പോഴും നോക്കുന്നു. അതാണ് സഫന്യാവിന്റെ ഈ ചെറിയ പുസ്തകം മുഴുവൻ സ്നേഹത്തിന്റെ പുസ്തകമായി നാം കാണുന്നത്. സ്നേഹത്തിന്റെ ഇരുളടഞ്ഞ വശം ദൈവത്തിന്റെ മറ്റേതൊരു ഗുണത്തെക്കാളും അധികം സ്നേഹത്തെ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരവസ്ഥയിൽ നാം പലപ്പോഴും എത്താറുണ്ട്. ദൈവത്തിന്റെ സ്നേഹം ഒരു ബലമായി കാണുന്നതിലുപരി ഒരു ബലഹീനതയായി പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ? തെരുവിലെ സൂര്യപ്രകാശമുള്ള വശത്തെ മാത്രം എടുത്തു കാണിക്കുന്ന ഒരു പ്രവണതയാകുന്നു ഇത്. മറുവശം കഴിവതും മറച്ചു വെക്കുന്നു. കുഞ്ഞുങ്ങളോട് വല്യപ്പച്ചനും വല്യമ്മച്ചയ്ക്കുമുള്ള സ്നേഹപ്രകടനം പോലെയാകുന്നു പലരും ദൈവത്തെ അഥവാ ദൈവസ്നേഹത്തെ ചിത്രീകരിക്കുന്നത്. മാതാപിതാക്കളുടെ കരുതലും താല്പര്യവും ഉത്തരവാദിത്വവും നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം പലപ്പോഴും ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. ശിക്ഷിക്കാത്ത ഒരു സ്നേഹം എല്ലാവർക്കും താല്പര്യമാണ്, പക്ഷേ അത് ബാലിശമാകുന്നു എന്ന് നാം മറക്കരുത്. ഇന്ന് അനേകരും ദൈവസ്നേഹത്തിന്റെ ഒരു വശം മാത്രമേ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു എന്ന് ഒരു തത്ത പറയുന്നത് പോലെ പറഞ്ഞിരിക്കുവാൻ മാത്രം മനുഷ്യർ ഇഷ്ടപ്പെടുന്നു. സ്നേഹത്തിൽ വളരെയധികം വെള്ളം ചേർത്തതുപോലെ ഒരു ഉന്മേഷവും തരേണ്ടതിന് പകരം തളർത്തിക്കളയുന്ന വികാരം മാത്രമായി അതിനെ ചിത്രീകരിക്കുന്നു. സ്നേഹിക്കുന്ന വസ്തുവിനോട് നിലനിൽക്കുന്ന ഒരു കരുതൽ ഉള്ളതുപോലെ അല്പവും ശാശ്വത ദൈവസ്നേഹത്തിന് ഒരു കറുത്ത വശമുണ്ടെന്ന കാര്യം താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവിടുന്ന് നമ്മോട് ഇടപെടുന്നത് നമ്മുടെ ആവശ്യമറിഞ്ഞാണ്. വലിയവനായ ഈ ഡോക്ടർ തന്റെ കുഞ്ഞിനെ ശസ്ത്രക്രിയ ചെയ്യുവാൻ മേശയ്ക്ക് മുകളിൽ കിടത്തു. അതിക്രമം എന്ന ആ മുഴ കാണുമ്പോൾ അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യുവാനുള്ള കത്തി ഉപയോഗിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തെ കാർന്നു തിന്നുവാൻ ശക്തമായി എന്തെങ്കിലും പിടിച്ചു കയറുന്നത് കണ്ടാൽ, അതെ, ആ പാപമെന്ന അർബുദ രോഗം വളരുന്നത് കണ്ടാൽ അവിടുന്ന് കത്തി ഉപയോഗിച്ചേ മതിയാകൂ. നമ്മോട് കർക്കശമായി ഇടപെടുവാൻ അവിടുന്ന് മടിക്കുകയില്ല. ഈ വസ്തുത നാം എത്രയും വേഗം പഠിച്ചിരിക്കുമോ അത്രയും നല്ലതാണ്. നമുക്ക് മധുരങ്ങളും സൗകര്യങ്ങളും തരുമ്പോൾ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് നമ്മെ കീറി മുറിക്കുമ്പോൾ, അതെ, ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കുമ്പോൾ അവിടുന്ന് സ്നേഹിക്കുന്നത്. ചിലപ്പോൾ നാം അറിയാതെ ചോദിച്ചു പോകും, ദൈവമേ, അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നില്ലേ? അവിടുന്ന് ഇതൊന്നും കാണുന്നില്ലേ കർത്താവേ? അങ്ങനല്ല പ്രിയ സുഹൃത്തെ, അവിടുത്തെ സ്നേഹത്തിനൊരു കുറവുമില്ല. ചിലപ്പോൾ വളരെയധികം മരവിപ്പിക്കാതെയോ മയക്കാതെയോ ഈ വലിയ വൈദ്യൻ നമുക്ക് ശസ്ത്രക്രിയ നടത്തിയെന്നിരിക്കും കേട്ടോ സഹോദരി. അങ്ങനെ തോന്നിയ സമയം ഈ കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ടായില്ലേ? പക്ഷെ ഒരു കാര്യത്തിൽ താങ്കൾക്ക് എപ്പോഴും ഉറച്ചു വിശ്വസിക്കാം, അങ്ങനെ അവൻ കീറുമ്പോൾ ആ ഗിലയാദിലെ സുഗന്ധ ദ്രവ്യം അവൻ അവിടെ ഒഴിക്കുന്നു. താങ്കളും ഞാനും ആ കഷ്ടതയുടെ തീച്ചുളയിലൂടെ, അതെ, കുരിരൽ താഴ്വരയിലൂടെ കടന്നു പോകുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന്, അതാണ് ശാശ്വതമായൊരു സമൃദ്ധിക്കുതകുന്നതെന്ന് കണ്ടാൽ ആ അനുഭവത്തിലൂടെ നമ്മെ തനിയെ കടത്തി വിടുവാൻ അവിടുന്ന് മടിക്കില്ല. ആരോ ഒരാൾ ഒരു കവിതയിലൂടെ അതിപ്രകാരം പ്രകടിപ്പിച്ചു: ഇനി നഷ്ടവും കഷ്ടവും വേദനയും സങ്കടവും നിറഞ്ഞ വഴിയില്ലാതെ വേറെ ഒരു വഴിയും ഇല്ലേ കർത്താവേ? ക്രിസ്തുവിന്റെ സ്വരൂപവും എന്റെ ആത്മാവിൽ പകർത്തുവാൻ ക്രൂശ് ചുമക്കുന്ന ഈ മാർഗമല്ലാതെ വേറെ ഒരു വഴിയുമില്ലേ കർത്താവേ? ആ ഗലീലയിലെ തിരമാലകളെ ശാന്തമാക്കിയതുപോലെ പെട്ടെന്ന് എൻ്റെ ആത്മാവിനെ ഒരു മൃദുസ്വരം ശാന്തമാക്കി. ഞാൻ ആ തീജ്വാലകളിൽ നിന്നോടൊപ്പം നടക്കുന്നു എങ്കിൽ കുഞ്ഞെ, നിനക്ക് ആ തീച്ചുള സഹിക്കുവാൻ സാധിക്കില്ലേ? ഞാൻ ആ ക്രൂശ് ചുമന്നതാണ്, എനിക്കിതിൻ്റെ ഭാരമറിയാം മകനെ. ഞാൻ ആ പാനപാത്രം മട്ടോളം ഊറ്റിക്കുടിച്ചതാണ്, അത് ഞാൻ നിനക്ക് വേണ്ടി വഹിച്ചതാണ്. ഞാൻ നയിക്കുന്നിടത്തേക്ക് നിനക്ക് എന്നെ അനുഗമിക്കുവാൻ സാധിക്കില്ലേ? ഞാൻ നിനക്ക് ശക്തി തരാം, എങ്കിലേക്ക് പൂർണ്ണമായി ചാരി മുൻപോട്ട് പോകൂ. പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നമ്മെ ശസ്ത്രക്രിയയിലൂടെ കടത്തി വിടുമ്പോൾ ആകുന്നു അവിടുന്ന് നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു എന്ന് എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ അരുമനാഥനായ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ സാദൃശ്യം ഓർക്കുന്നില്ലേ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. നമ്മിൽ ഫലം പുറപ്പെടുവിക്കാത്ത ഭാഗം ചെത്തി വെടിപ്പാക്കുന്നവനാണ് നമ്മുടെ സ്നേഹവാനായ പിതാവ്. ഈ ചെത്തി വെടിപ്പാക്കൽ വേദനിപ്പിക്കും. ഇതിനെ പരാമർശിച്ച് ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞു, ഒരു കൊമ്പിനോട് തോട്ടക്കാരൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം അതിനെ ചെത്തി വെടിപ്പാക്കുമ്പോളാകുന്നു. ആ എത്ര മനോഹരമായ ചിന്തയല്ലേ. എൻ്റെയും നിന്റെയും ജീവിതത്തിൽ നിന്നും വേണ്ടാത്ത കാര്യങ്ങളെ എടുത്തു മാറ്റുമ്പോളാകുന്നു നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. കാറ്റ് ഏത് വഴിക്ക് എത്ര പ്രതികൂലമായി അടിച്ചാലും അവിടുന്ന് നമ്മോടു കൂടി ഇരിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, വിജയത്തിലേക്ക് നയിക്കുന്നു. ഇന്നൊരു പക്ഷേ മന്ദമാരുതനായിരിക്കും, ശരീരത്തെ മാത്രമല്ല ഹൃദയത്തെ പോലും തണുപ്പിക്കുന്ന ആ കുളിർ കാറ്റ് ജീവിതത്തിൽ അടിക്കുമ്പോൾ ദൈവസ്നേഹത്തിന്റെ സ്പർശനം താങ്കൾ അനുഭവിക്കില്ലേ? അനുഭവിക്കാറുണ്ടല്ലേ. നാളെ ഒരു പക്ഷേ താങ്കളുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ്, അതെ പിഴുതെറിയുന്ന ചുഴലിക്കാറ്റ് വന്നിരിക്കും. അങ്ങനെ വന്നാലും മറക്കരുത്, അവിടുന്ന് താങ്കളെ പൂർവാധികം സ്നേഹിക്കുന്നുണ്ട്. എന്റെ വാക്കുകൾക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതിലും ശക്തമായ ഒരു ഭാവമാണത്, ഒരു ചിന്തയാണത്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരു ദൈവവൈതലായ താങ്കൾ ഇന്ന് അതികഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാകുന്നുവോ? രോഗത്തിന്റെ കാഠിന്യം മാത്രമല്ല സാമ്പത്തികമായ ബാധ്യതകളും മനസ്സ് തകർക്കുന്നില്ലേ? ഒരു കാര്യം ഉറപ്പായി എപ്പോഴും ഓർക്കുക, ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. താങ്കൾക്കത് എങ്ങനെ തോന്നിയാലും അവൻ താങ്കളെ സ്നേഹിക്കുന്നു. താങ്കൾക്കത് ഒരിക്കലും മാറ്റുവാൻ സാധിക്കുന്ന ഒരു വസ്തുതയല്ല. പ്രകാശവും മധുരവും എപ്പോഴും സ്നേഹമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷേ സ്നേഹത്തിന്റെ പൂർണ്ണ പ്രകടനം ഇതിൽ മാത്രമല്ല എന്നത് മറന്നുപോകരുത്. സ്നേഹിക്കപ്പെടുന്ന ആളിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം സ്നേഹം എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തി ദുഃഖിച്ചു കാണുവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ചുരുക്കം. മനസ്സിലായല്ലോ. ഈ കാരണത്താൽ തന്നെയാണ് സ്നേഹം ദൈവ ന്യായവിധിയുമായി ബന്ധപ്പെടുത്തുവാൻ നമുക്ക് പ്രയാസമായി തോന്നുന്നത്. ഇത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യൻ സ്നേഹമാകുന്ന ദൈവത്തെയും ക്രോധം കൊണ്ട് നിറഞ്ഞു കാണുന്നതിനെ എല്ലാം പിടിച്ച് ശിക്ഷിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവത്തെയും വേറെ വേറെ കാണുന്നു. അങ്ങനെ അവനാകെ തെറ്റി. സഫന്യാവിന്റെ പുസ്തകം ദൈവ ന്യായവിധിയും ദൈവക്രോധവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനടിയിലും ദൈവസ്നേഹം പ്രതിഫലിച്ച് കാണുന്നു എന്നതാണ് സത്യം. ശിക്ഷിക്കുന്ന ദൈവം സ്നേഹമാകുന്നു. ഒരിക്കൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞൊരു മാതാവ് എന്റെ അടുത്ത് വന്ന് മധ്യവയസ്കയായ അമ്മച്ചിയുടെ മുഖത്ത് പ്രതിഫലിച്ചിരുന്ന ആത്മീക പ്രകാശത്തെ വിരൂപമാക്കുവാൻ എന്തോ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. കൺതടങ്ങളിൽ കണ്ണുനീർ തലം കെട്ടി നിൽക്കുന്നു എന്ന് ഞാൻ സംശയിച്ചു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങിയതും അതേ സമയത്ത് ഞാൻ കണ്ടു. ആ നല്ല മാതാവ് തന്റെ ദുഃഖം എന്നോട് പങ്കുവച്ചു. അവളുടെ ഏക മകൻ വിദേശത്ത് വളരെ ഉയർന്ന ഉദ്യോഗത്തിലായിരിക്കുന്നു. സ്ഥാനവും മാനവും പണവും എല്ലാം ആവശ്യത്തിലധികമുള്ള മകൻ അമ്മയ്ക്കും വളരെയധികം അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ അവൻ രക്ഷിക്കപ്പെട്ടിരുന്നില്ല, വസ്തുതയല്ല. അമ്മ അവനോട് പറഞ്ഞിട്ടുള്ളപ്പോഴെല്ലാം അവൻ ചെവി കൊടുക്കാതെ മാറിക്കളഞ്ഞു. തന്റെ ഓമന മകന്റെ ആത്മാവ് നിത്യ നരകത്തിൽ എത്തുന്നതിനെ കുറിച്ച് ഓർക്കുവാൻ പോലും കഴിവില്ലാത്ത ആ അമ്മ എപ്പോഴും ഭാരമുള്ളവളായി കാണപ്പെട്ടു. അന്ന് ആ സ്നേഹനിധിയായ അമ്മ പറഞ്ഞ വാചകങ്ങൾ ഒരിക്കലും എന്റെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. സാറേ, എന്റെ കുഞ്ഞിനെ ദൈവം രക്ഷിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവനെ ഒരു രോഗിയാക്കിയാലും വേണ്ടില്ല, എന്റെ കുഞ്ഞിനെ ദൈവം ഒന്ന് രക്ഷിച്ചാൽ മതിയായിരുന്നു. അവന്റെ ആത്മാവിന്റെ രക്ഷയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ മാതാവ് ഒന്ന് നിർത്തി. എന്നിട്ട് വളരെ തീക്ഷ്ണമായ ഭാവത്തോടെ അവൾ പറഞ്ഞു, എന്റെ കുഞ്ഞിനെ ദൈവം കൊല്ലേണ്ടി വന്നാലും വേണ്ടില്ല, സമയം അതിക്രമിക്കുന്നതിനു മുൻപ് ദൈവം അവനെ രക്ഷിക്കണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഓഹ്, ഈ അതിര് കടന്ന വാചകം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധിച്ചിരുന്നിരിക്കട്ടെ. താങ്കൾ കരുതുന്നോ ആ ഉദ്യോഗസ്ഥൻ ഉടനെ അവളെ അറസ്റ്റ് ചെയ്യുമെന്ന്? ഒരിക്കലുമില്ല. അവൾ പറഞ്ഞത് വെറുപ്പിൽ നിന്നും ഉടലെടുത്ത ഒരു ഭീഷണി അല്ലായിരുന്നു, പിന്നെയോ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും പൊന്തി വന്ന സ്നേഹത്തിന്റെ വാക്കുകൾ. അവൾ തന്റെ മകനെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് മകന്റെ ആത്മരക്ഷയ്ക്കു വേണ്ടി അവൻ മരണത്തിൽ കൂടി പോയാലും അങ്ങനെ കടന്നു പോകുന്നതിൽ അവൾക്ക് ഭാരമില്ലായിരുന്നു. ഈ ഭൂമിയിൽ എന്റെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടാലും നിത്യസന്തോഷത്തിൽ അവർ കാണണമെന്ന വാഞ്ച, അതാണ് സ്നേഹത്തിന്റെ കറുത്ത വശം. നാളുകളായി വേദന കടിച്ചു തിന്ന് നിരാശയിൽ കഴിഞ്ഞുകൂടുന്ന സ്നേഹിത, താങ്കൾ ഒരു ദൈവവൈതലാണെങ്കിൽ ഒരിക്കലും ഏകനല്ല. ആരും സഹായമില്ലാതെ സകലവും നഷ്ടപ്പെട്ട നിരാശയുടെ അടിത്തട്ടിൽ തകർന്നു വീണ ഹാഗാറിന് വെളിപ്പെട്ട ദൈവം താങ്കളോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാം എന്നൊരു വാഗ്ദത്തം നമുക്കവൻ ചെയ്തു തന്നത് ഒരിക്കലും അബദ്ധത്തിലല്ല. അവിടുന്ന് താങ്കളുടെ കിടക്കരികിലുണ്ട്. താങ്കളുടെ വേദന അവൻ അറിയുന്നു. ഫലവത്തായ ഒരു ജീവിതത്തിലേക്ക് താങ്കളെ കൈപിടിച്ച് കയറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസത്താൽ ആ സ്നേഹസമ്പൂർണന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി താങ്കൾ സമർപ്പിക്കുമോ? അവിടുന്ന് താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമോ?